പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോടുള്ള ബന്ധത്തിൽ വരങ്ങളുടെ പൊതു സ്വഭാവം, വരങ്ങളുടെ ഉദ്ദേശം, വരങ്ങളുടെ വിതരണം, ആത്മീയ വരങ്ങൾ ലഭിച്ചിട്ടുള്ള സഭാംഗങ്ങളും പൊതുസഭയും തമ്മിലുള്ള പ്രവർത്തന രീതി, വരങ്ങൾ സ്വീകരിക്കുന്ന വിധം എന്നിവയെക്കുറിച്ച് നാം ചിന്തിച്ചു. തുടർന്ന് വരങ്ങളുടെ വിഭജനം നമുക്ക് പഠിക്കാം. വിശ്വാസികളെ ഉപദേശിച്ച് ആത്മീയ വർദ്ധനവ് വരുത്തി നടത്തുന്നതിലും ആത്മാക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിലും കൂടെ ദൈവത്തിൻ്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ കഴിവുകളായി പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്ന 9 വരങ്ങളെ പ്രധാനമായി 3 വിഭജിച്ച് പഠിക്കാവുന്നതാണ്. റെവറൻഡ് റേനൽസ്റ്റ് വില്യംസ് ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന വിധം വിഭജിക്കുന്നു. ദോസ് ദറ്റ് ഇമ്പാർട്ട് പവർ ടു നോ, പ്രകൃത്യാതീതമായുള്ള കാര്യങ്ങളെ അറിയുവാനുള്ള ശക്തി പകർന്നു നൽകുന്ന വരങ്ങൾ. അതിൽ ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം എന്നിവ ഉൾക്കൊള്ളുന്നു. രണ്ടാമതായി ദോസ് ദറ്റ് ഇമ്പാർട്ട് പവർ ടു ആക്ട്, പ്രകൃത്യാതീതമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി പകരപ്പെടുന്ന ശക്തി. അവയിൽ വിശ്വാസം, വീര്യപ്രവൃത്തികളുടെ വരം, രോഗശാന്തികളുടെ വരം എന്നിവ ഉൾക്കൊള്ളുന്നു. മൂന്നാമത് ദോസ് ദറ്റ് ഇമ്പാർട്ട് പവർ ടു സ്പീക്ക്, പ്രകൃത്യാതീതമായി സംസാരിക്കുന്നതിന് വേണ്ടി പകരപ്പെടുന്ന ശക്തി. പ്രവചനം, അന്യഭാഷ, അന്യഭാഷകളുടെ വ്യാഖ്യാനം എന്നിവ ആ വിഭജനത്തിൽ വരുന്നു. റെവറൻ മേയർ പേൾമാനും ഇതേ വിഭജനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പാസ്റ്റർ പി ഡി ജോൺസൺ, മനുഷ്യന്റെ 3 മണ്ഡലങ്ങളിലും ആവശ്യമുള്ളവയും ഈ 3 മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നവയും ആയതിനാൽ കൃപാവരങ്ങളെ 3 മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഉത്തേജന വരങ്ങൾ അഥവാ ആത്മീയ മണ്ഡലം, പ്രവചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം എന്നിവ ആ മണ്ഡലത്തിൽ. 2 വെളിപ്പാടിൻ വരങ്ങൾ അഥവാ മാനസിക മണ്ഡലം, ജ്ഞാനത്തിന് വചനം, പരിജ്ഞാനത്തിന് വചനം, ആത്മാക്കളുടെ വിവേചനം എന്നിവ ആ മണ്ഡലത്തിലുള്ളവയാണ്. 3 ശക്തിയുടെ വരങ്ങൾ അഥവാ ശാരീരിക മണ്ഡലം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ എന്നിവ ശാരീരിക മണ്ഡലത്തിൽ വരുന്നു. ഇനി ഓരോ വരങ്ങളെക്കുറിച്ച് അല്പാൽപമായി വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വചനം. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും. 1 കൊരിന്ത്യർ 12:8. മാനുഷിക ജ്ഞാനം അപര്യാപ്തമായി തീരുകയും അമാനുഷിക ജ്ഞാനം ആവശ്യമായി തീരുകയും ചെയ്യുന്ന അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ ദൈവിക ജ്ഞാനത്തെ പകരുകയും ആ വ്യക്തി ആത്മനിയുക്തനായി അത് പ്രസ്താവിക്കുകയും ചെയ്തു. ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രസ്താവന ആണിത്. സ്വാഭാവിക മനസ്സിൻ്റെ പരിശ്രമം കൂടാതെ പ്രകൃത്യാതീതമായ വെളിപ്പാടിനാൽ ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലെ വസ്തുതകളെക്കുറിച്ചുള്ള ജ്ഞാനമാണിത്. നൊടിയിടയ്ക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ പ്രത്യക്ഷീകരിക്കുന്ന ശ്രേഷ്ഠ അനുഭവമായി ഇതിനെ കണക്കാക്കാം. ജ്ഞാനത്തിൻ്റെ വചനം തക്ക സമയത്ത് പറയുന്ന വാക്കുകളാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശു കർത്താവിനെ വാക്കിൽ കൊടുക്കുവാൻ വന്ന പരീശന്മാരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയെന്ന് ജ്ഞാനത്തോടെ കർത്താവ് മറുപടി പറഞ്ഞു. അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർപ്പറവാനോ കഴിയാത്ത ജ്ഞാനവും വാക്കും ഞാൻ നിങ്ങൾക്ക് തരും എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വാക്തത്വം ചെയ്തു. ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ ഈ വാക്തത്വം പല പ്രാവശ്യം നിവർത്തിക്കപ്പെട്ടതായി തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ഇതിനെ സ്വപ്നങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിക്കുകയും നല്ല ഉപദേശം നൽകുകയും ചെയ്യുന്നതിനുള്ള കഴിവ്, ദൈവീക കാര്യങ്ങളും മാനുഷിക ചുമതലകളും മനസ്സിലാക്കി അവയെ വിവരിക്കുന്നതിനും വിശുദ്ധ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനുമുള്ള ശക്തി, കാര്യനിർവഹണത്തിനുള്ള സാമർഥ്യം, ക്രിസ്തീയ സത്യങ്ങളെ ഉപദേശിക്കുന്നതിനുള്ള സാമർഥ്യം, വകതിരിവ്, സഭയ്ക്ക് പുറത്തുള്ളവരോട് പെരുമാറുന്നതിനുള്ള ധർമ്മനിഷ്ഠമായ വിവേകം, ഭക്തിപരവും നിർമ്മലവുമായ ജീവിതത്തിൻ്റെ അറിവും പരിചയവും എന്നിങ്ങനെ വിവിധ രീതികളിൽ തിരുവെഴുത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ വരം കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും വാക്തത്വം ചെയ്തിട്ടുള്ള ഒന്നാണ്. ലൂക്കോസ് 21:1 പതിനാല് പതിനഞ്ച്. എല്ലാവരും ഈ വരം ആവശ്യങ്ങളുടെ മുഖത്ത് പകർന്നു തരുന്നതിനായി പ്രാർത്ഥിക്കേണ്ടതാണ്. യാക്കോബ് ഒന്നിൻ്റെ അഞ്ച്. ഈ വരത്തിൻ്റെ ചില പ്രത്യേക ഉപയോഗങ്ങളാണ്: പാപത്തെ വെളിപ്പെടുത്തുവാൻ, ജനത്തെ രക്ഷയിലേക്ക് നടത്തുവാൻ, വഴികാട്ടുവാൻ, നിരാശയുടെ സ്ഥാനത്ത് ധൈര്യം പകരുവാൻ, ഒരു സംഭവം നടക്കും മുൻപേ അതിനെക്കുറിച്ച് അറിവ് നൽകുവാൻ, മറഞ്ഞിരിക്കുന്നവയെ വെളിപ്പെടുത്തുവാൻ. രണ്ട്, ദ വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിൻ്റെ വചനം. മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. 1 കൊരിന്ത്യർ 12:8. ഒരു വ്യക്തിയെയോ വസ്തുതയെയോ ദൈവം എങ്ങനെ പരിഗണിക്കുന്നുവോ അതേ വിധത്തിൽ അറിയുന്നതിനും പ്രസ്താവിക്കുന്നതിനുമുള്ള അമാനുഷിക കഴിവാണിത്. ദൈവിക പരിജ്ഞാനത്തിൻ്റെ ഒരംശത്തെ വ്യക്തമാക്കുന്നതിനുള്ള പ്രകൃത്യാതീതമായ കഴിവെന്നാണ് ഹോർട്ടൻ നൽകിയിരിക്കുന്ന നിർവചനം. ഡൊണാൾഡ് ഗീയുടെ അഭിപ്രായം ആത്മാവിനാൽ നിറയപ്പെട്ട വിശ്വാസിയുടെ ബുദ്ധിശക്തിയിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവിക സത്യങ്ങളുടെ വെളിപ്പാടെന്നാണ്. തിരുവെഴുത്തിൽ ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിജ്ഞാനം ഒരു വിഷയത്തെ പരിഗണിക്കുന്നതിനുള്ള അറിവും ജ്ഞാനം ആ വിഷയത്തെ പ്രവർത്തനത്തിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അറിവുമാണ് എന്ന് തയേഴ്സ് ലെക്സിക്കണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് രാജാവിന് ബാത്ഷെബയുമായിട്ടുണ്ടായിരുന്ന അവിഹിത വേഴ്ചയെക്കുറിച്ച് നാഥാൻ പ്രവാചകന് പരിജ്ഞാനം ലഭിച്ചു. എന്ന് മാത്രമല്ല, ദാവീദിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനുള്ള ജ്ഞാനവും ലഭിച്ചു. ഗേഹസിയുടെ ദിവ്യാഗ്രഹത്തോടുകൂടിയ പ്രവർത്തനത്തെ ഏലീശാ പ്രവാചകൻ തൻ്റെ ഹൃദയത്തിൽ അറിഞ്ഞതിനാൽ അവൻ്റെ കപടഭക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയും. ശാസ്ത്രിമാരുടെ ദുഷ്ടചിന്ത കർത്താവ് മനസ്സിലാക്കി, അതനുസരിച്ച് അവരോട് ഇടപെട്ടു. അനന്യാസിനെയും സഫീറയുടെയും ദുഷ്ടതയെ ശാസിക്കുവാൻ പത്രോസിന് കഴിഞ്ഞതും ഈ വരനിമിത്തമാണ്. പരിജ്ഞാനത്തിൻ്റെ വചനം പ്രധാനമായി സഭയിൽ ഉപദേശിക്കുന്നതിനുള്ള ഒരു വരമാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ വരത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. തൻ്റെ ലേഖനങ്ങളിൽ 23 പ്രാവശ്യം ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ഒരു തികഞ്ഞ വേദശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ പൗലോസിനെ ഒരുക്കിയെടുത്തത് ഈ വരമാണ്. ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് താൻ സാക്ഷിക്കുന്നു. 2 കൊരിന്ത്യർ 11:6. 3, ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്സ്, ആത്മാക്കളുടെ വിവേചനം. മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം. 1 കൊരിന്ത്യർ 12:10. വശീകരണ ആത്മാക്കളുടെയോ മാനുഷിക ആത്മാവിൻ്റെയോ പ്രവർത്തനം കൊണ്ട് വ്യാജമായ ഉത്തേജനമുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വേർതിരിച്ചറിയുവാനുള്ള അമാനുഷിക ശക്തിയാണിത്. ഒരു വ്യക്തിയുടെ ആത്മീയ സ്വഭാവത്തെ വിവേചിക്കുന്നതിനുള്ള പ്രാപ്തി ഇതിലുണ്ട്. ശിമോന്റെ കപടതയെ പത്രോസ് വിവേചിച്ചറിഞ്ഞു. എന്നാൽ പ്രധാനമായി ആത്മാക്കളുടെ മണ്ഡലത്തിലേക്ക് കടന്ന് ആത്മാക്കളെ വിവേചിക്കുന്നതിനുള്ള കഴിവാണിത്. ഡെന്നിസ് ബെനറ്റ് പറയുന്നത്, ഒരു വ്യക്തിയുടെയോ പരിതസ്ഥിതിയുടെയോ പിന്നിലുള്ള ഉത്തേജന ശക്തി എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുവാനുള്ള പ്രാപ്തിയാണിത്. സഭാകൂടി വരവുകളിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തികളുടെ പിന്നിലുള്ള ഉത്തേജന ശക്തിയുടെ അടിസ്ഥാനം ദൈവികമോ മാനുഷികമോ സാത്താന്യമോ എന്ന് തിരിച്ചറിയുവാൻ ഈ വരം നമ്മെ സഹായിക്കുന്നതിനാൽ സഭയെ ശത്രുവിൻ്റെ വഞ്ചനയിൽ നിന്നും വശീകരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള ശ്രേഷ്ഠ വരമാണിത്. ആത്മാക്കളുടെ വിവേചനം എന്നതിന് 20th century വേഴ്സണിൽ കൊടുത്തിരിക്കുന്നത്, ടു അനദർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ട്രൂ ആൻഡ് ഫോൾസ് ഇൻസ്പിറേഷൻ എന്നാണ്. ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന കപടഭക്തിക്കാരെ വിവേചിച്ചറിയുവാൻ ഈ വരം സഹായിക്കുന്നു. പുതിയ നിയമസഭയുടെ നടത്തിപ്പുകാരിൽ ചിലരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദുഃഖസത്യം, കുഞ്ഞാടിൻ്റെ തോൽ ധരിച്ച ചെന്നായിക്കളെന്നത്രേ. ഇങ്ങനെയുള്ള കള്ള അപ്പോസ്തോലന്മാർ, കപടവേലക്കാർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിച്ച് വെളിച്ചദൂതനെ പോലെ ഭക്തിയുടെ വാക്കുകളുമായി ആട്ടിൻകൂട്ടത്തിൻ്റെ നടുവിൽ കടന്ന് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന കൊടിയ ചെന്നായിക്കളാണ്. സഭയിൽ വിപരീത ഉപദേശം പ്രസ്താവിച്ച് സഭയെ കലക്കി നിത്യനാശത്തിലേക്ക് വലിച്ചിടയ്ക്കുന്ന ഈ കൂട്ടരുടെ പിടിയിൽ നിന്നും സഭയെ രക്ഷിപ്പാൻ ഈ വരം അത്യന്താപേക്ഷിതമാണ്. തന്റെ പ്രസംഗം കേട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ താൽപ്പര്യപ്പെട്ട സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളയുവാൻ പരിശ്രമിച്ച പൗലോസിനോട് എതിർത്തു നിന്ന ബർ യേശു എന്ന കള്ളപ്രവാചകന്റെ നേരെ തിരിഞ്ഞ്, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ എന്ന് ചോദിച്ച് ശാസിക്കുവാൻ പൗലോസിന് സാധിച്ചത് ഈ വരം തനിക്കുണ്ടായിരുന്നതിനാലാണ്. മറ്റൊരവസരത്തിൽ തന്റെയും സഹപ്രവർത്തകനായ ശീലാസിന്റെയും പിന്നാലെ വന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞ സ്ത്രീ അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കി പിശാചിനെ ശാസിച്ച് പുറത്താക്കുവാൻ പൗലോസിന് കഴിഞ്ഞതും ഈ വരം നിമിത്തമാണ്. എന്നാൽ ഭാവി കാലത്ത് ചിലർ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പൗലോസിലൂടെ മുന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിനുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, എന്നാൽ സകലവും ശോധന ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ശരിയായ പ്രത്യക്ഷീകരണത്തെ മുറുകെ പിടിക്കുകയും സകലവിധ ദോഷവും വിട്ടകലുകയും വേണം. ആത്മാക്കളെ ശോധന ചെയ്യുന്നതിനായി ചില മാർഗങ്ങൾ 1 യോഹന്നാൻ 4:1-6 2 യോഹന്നാൻ 5:7 വാക്യങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 4, വിശ്വാസം, ഫെയ്ത്ത്. വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, 1 കൊരിന്ത്യർ 12:9. സാധാരണയായി പ്രതിസന്ധികളുടെ മുൻപാകെ നാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അല്പം പോലും സംശയിക്കാതെ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ധൈര്യമായി ഉറയ്ക്കുവാൻ തക്കവണ്ണം പെട്ടെന്ന് നമ്മിൽ വ്യാപരിക്കുന്ന വിശ്വാസമാണിത്. ഒരു വ്യക്തി ദൈവവചനം അംഗീകരിച്ച് തന്നെ വീണ്ടെടുക്കുവാനായി ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ പ്രദർശിപ്പിക്കുന്ന രക്ഷയ്ക്കായുള്ള വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണിത്. പർവ്വതങ്ങളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസം എന്ന് കർത്താവ് പറഞ്ഞത് ഈ പ്രത്യേക വിശ്വാസത്തെയാണ്. മനുഷ്യരാൽ അസാധ്യമായവ കർത്തൃശുശ്രൂഷയുടെ മധ്യയെ നിവർത്തിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ശക്തിയാണ്. വിശ്വാസത്തിന് വരമുള്ളവന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന മണ്ഡലത്തിന് അതിർവയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം എന്ന് കർത്താവ് പറഞ്ഞു. പഴയ നിയമ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞിരുന്ന വീരന്മാരെ കുറിച്ചുള്ള ഒരു മനോഹര ഗാനം എബ്രായ ലേഖനത്തിൽ കാണുന്നു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായിക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാക്തത്വം നിവർത്തി പ്രാപിച്ചില്ല. ഈ ഗാനം അവസാനിച്ചിട്ടില്ല. പുതിയ നിയമ കാലഘട്ടത്തിലും വിശ്വാസത്തിന് വരം ലഭിച്ച വീരന്മാരുടെ ചരിത്രം കുറിച്ചുകൊണ്ട് അത് തുടരുന്നു. 5, ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്, രോഗശാന്തികളുടെ വരം. മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. 1 കൊരിന്ത്യർ 12:9. പ്രാർത്ഥനയാൽ രോഗിക്ക് സൗഖ്യം വരുത്തുന്നതിന് വേണ്ടി അമാനുഷികമായ നിലയിൽ ദൈവത്താൽ നൽകപ്പെടുന്ന കഴിവാണ്. വിശ്വസിക്കുന്നവരാൾ നടക്കും എന്ന് കർത്താവ് പറഞ്ഞ അടയാള വരങ്ങളിൽ ഉൾപ്പെട്ട ഒരു വരം. സഭയിൽ ആരെങ്കിലും രോഗിയായാൽ മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കണമെന്നും വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ധീരക്കാരെ എഴുന്നേൽപ്പിക്കുമെന്നും തിരുവെഴുത്ത് പറയുന്നു. ഈ വരമുള്ള ഒരു വ്യക്തിക്ക് എല്ലാവരെയും സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് ധരിക്കരുത്. നേരെ മറിച്ച് തിരുവചനം സാക്ഷിക്കുന്നത് മരണത്തോളം എത്തിയിരുന്ന തന്റെ സഹപ്രവർത്തകനായ എപ്പപ്രാദിത്തോസിനെ അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ പൗലോസിന് സാധിച്ചില്ല. ത്രോഫിമോസിനെ രോഗിയായി മിലേത്തോസിൽ വിട്ടിട്ട് പൗലോസിന് പോകേണ്ടി വന്നു. തീമത്തിയോസിന്റെ അജീർണതയും ക്ഷീണവും നീക്കുവാൻ ഒരു സ്വാഭാവികമായ പരിഹാര മാർഗം പൗലോസ് നിർദ്ദേശിക്കുന്നു. പൗലോസ് തന്റെ ശരീരത്തിലെ മുള്ളു മാറിക്കിട്ടുവാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചുവെങ്കിലും അത് നീങ്ങിപ്പോയില്ല. രോഗശാന്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഹിതവും രോഗിയുടെ മനോഭാവവും ആത്മീയ അവസ്ഥയും ബാധകമാണ്. കർത്താവിലേക്ക് ജനത്തെ ആകർഷിക്കുന്നതിന് സുവിശേഷകന്മാർക്ക് വിശേഷ വിലയേറിയ ഒരു വരമാണിത്. വിശ്വാസികൾക്ക് മൊത്തമായും മൂപ്പന്മാർക്ക് പ്രത്യേകിച്ചും ഈ വരത്തിനു വേണ്ടി ആഗ്രഹിപ്പാൻ കഴിയും. ആറ്, വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, വീര്യപ്രവൃത്തികളുടെ വരം. മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, 1 കൊരിന്ത്യർ 12:10. വീര്യപ്രവൃത്തികൾ ദൈവശക്തിയുടെ പ്രവർത്തനത്തിന്റെ അടയാളങ്ങളാണ്. ഈ വരം തന്റെ ശിഷ്യന്മാരിൽ പകരുന്നതിനാൽ യേശു ചെയ്ത പ്രവൃത്തി തുടരുവാനും അതിൽ അധികമായി ചെയ്യുവാനും അവർ ശക്തരായിത്തീരുന്നു. യോഹന്നാൻ 14:12-14. വീര്യപ്രവൃത്തികൾ എന്ന് പറയുന്നതിൽ ഏതുവിധ വ്യാധികളുടെയും സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുക, പ്രകൃതി നിയമങ്ങൾക്കുപരിയായി പ്രവർത്തിക്കുക എന്നിവ ഉൾപ്പെടുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ വരത്തിന്റെ പ്രയോഗത്തിന് അനേക ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. ഏലിയാവ്, ഏലിശ, യേശു കർത്താവ്, പൗലോസ്, പത്രോസ് തുടങ്ങിയുള്ളവരുടെ എല്ലാം ശുശ്രൂഷയിൽ സാധാരണ പ്രകൃതി നിയമത്തിന് അതീതമായുള്ള ദൈവിക ഇടപെടൽ ദർശിക്കുവാൻ കഴിയും. 7, പ്രോഫസി, പ്രവചനം. മറ്റൊരുവന് പ്രവചനം, 1 കൊരിന്ത്യർ 12:10. ആത്മാവ് മൂലം വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ദൈവഗിതത്തെയും ദിവ്യ സത്യങ്ങളെയും അറിയിക്കുന്നതിനുള്ള പ്രകൃത്യാതീത ശക്തിയാണിത്. പ്രവചനം സാധാരണ പ്രസംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. നിലവിലിരിക്കുന്ന സത്യങ്ങളെയും വെളിപ്പാടുകളെയും പഠിച്ച് അവതരിപ്പിക്കുന്നതാണ് സാധാരണ പ്രസംഗം. എന്നാൽ ദൈവാത്മനിവേശിതമായി സംസാരിക്കുന്നതാണ് പ്രവചനം. തന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളല്ല പ്രവാചകൻ പ്രസ്താവിക്കുന്നത്, ആത്മാവിനാൽ നൽകുന്നവയാണ്. അത് ഭാവിയെ സംബന്ധിച്ച് പ്രസ്താവന മാത്രമായിരിക്കണമെന്നില്ല. പ്രബോധനത്തിനും ശാസനത്തിനും ആശ്വാസത്തിനും ഗുണീകരണത്തിനും ഉതകുന്ന ദൈവിക ദൂതായിരിക്കാം. എന്നാൽ ദൈവിക സന്ദേശത്തോട് ചേർന്ന് പ്രവാചകൻ തന്റെ മാനുഷിക അഭിപ്രായങ്ങൾ കൂടെ പ്രസ്താവിപ്പാൻ സാധ്യതയുള്ളതുകൊണ്ട് അവ കേൾക്കുന്ന പാടെ അംഗീകരിക്കാതെ ദൈവവചനത്തിന് വെളിച്ചത്തിൽ ശോധന ചെയ്ത് വചനപ്രകാരമുള്ളത് മാത്രമേ സ്വീകരിക്കാവൂ. 1 കൊരിന്ത്യർ 14:29, 1 തെസ്സലോനിക്കർ 5:20-22. സഭായുഗത്തിൽ പരിശുദ്ധാത്മ പകർച്ചയുടെ ഒരു ഫലം ദൈവമക്കൾക്ക് എല്ലാവർക്കും പ്രവചിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രവൃത്തി 2:14-21. പൗരോസങ്ങൾ വിശ്വസിച്ചിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 14:5 പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ എല്ലാവരും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അതുകൊണ്ട് വരങ്ങളെ കുറിച്ചുള്ള തന്റെ വിവരണം അവസാനിപ്പിക്കുന്നത് സഹോദരന്മാരെ പ്രവചന വരം വാഞ്ചിപ്പിക്കും എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ടാണ്, 1 കൊരിന്ത്യർ 14:39. എന്നാൽ എല്ലാ വിശ്വാസികളും പ്രവചിക്കുന്നില്ല എന്ന് താൻ വ്യക്തമാക്കിയിട്ടുണ്ട്, 1 കൊരിന്ത്യർ 12:28-29. 8, ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ടങ്സ്, പലവിധ ഭാഷകൾ. വേറൊരുവന് പലവിധ ഭാഷകൾ, 1 കൊരിന്ത്യർ 12:10. ഒരു വ്യക്തി പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ അമാനുഷികമായി സംസാരിക്കുന്നതിനുള്ള കഴിവാണ് ഭാഷകളുടെ വരം. അടയാളമായിട്ടുള്ള അന്യഭാഷയും വരമായിട്ടുള്ള അന്യഭാഷയും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ തന്നെ നാം ശ്രദ്ധിച്ചതാണ്. ഒന്നാമത്തേത് പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കുന്ന എല്ലാവർക്കുമുള്ളതും രണ്ടാമത്തേത് ആ പ്രത്യേക വരം ലഭിച്ചവർക്ക് മാത്രവുമുള്ളതാണ്. അന്യഭാഷയിൽ രണ്ടു വിധ സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തോട് മാത്രമുള്ള ആനന്ദഭരിതമായ സ്തുതികൾ, 1 കൊരിന്ത്യർ 14:2. 2, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക ദൂത്, 1 കൊരിന്ത്യർ 14:5. സംസാരിക്കുന്ന വ്യക്തിക്കോ കേൾക്കുന്ന മറ്റു മനുഷ്യർക്കോ മനസ്സിലാകാതെ വ്യാഖ്യാനം കൂടാതെ സംസാരിക്കുന്ന ഭാഷകൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ്, മനുഷ്യരോടല്ല, 14:2. തന്റെ ആത്മാവിന്റെ ആഴങ്ങളിലുള്ള വികാരങ്ങളെയും ചിന്തകളെയും തനിക്ക് തന്നെ വശമില്ലാത്ത ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നു. അവർ മർമ്മങ്ങളെ അത്രേ സംസാരിക്കുന്നത്. ഗോഡറ്റ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് ആത്മാവിന്റെ ഒരു വിധത്തിലുള്ള ആത്മഗതമാണ് എന്നാണ്. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അത് പ്രവചനത്തിന് തുല്യമാണ്. കേൾക്കുന്നവർക്ക് ആത്മീയ വർദ്ധനവിനായി അത് പ്രയോജനപ്പെടും. വ്യാഖ്യാനം കൂടാതെ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന വ്യക്തി തന്നെത്താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. എന്നാൽ പരസ്യ ആരാധനാ സന്ദർഭങ്ങളിൽ തന്നെത്താൻ ആത്മീയവർദ്ധന വരുത്തുവാൻ മാത്രമല്ല മറ്റുള്ളവർക്കും ആത്മീയവർദ്ധന വരുത്തുവാൻ ഇടയാകണം. വ്യക്തിപരമായി ദൈവത്തോട് അടുത്തു ചെല്ലുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരിലും അധികമായി അന്യഭാഷയിൽ സംസാരിച്ചിരുന്ന പൗലോസ് പൊതു ആരാധനകളിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിപ്പാൻ അധികം ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. 14:19. അതേസമയം അന്യഭാഷയിൽ സംസാരിക്കുന്ന വിലക്കരുത് എന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 9. ഇന്റർപ്രട്ടേഷൻ ഓഫ് ടങ്സ്, ഭാഷകളുടെ വ്യാഖ്യാനം. മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. 12:10. കൂടി വന്നിരിക്കുന്ന ബഹുജനത്തിന് അറിയപ്പെടാത്ത ഭാഷ ദൈവാത്മാവിൽ നിന്നുമുണ്ടാകുന്ന പരമാനന്ദത്തോടുകൂടിയ നിശ്ചിത വചനങ്ങൾ കൂടിയിരിക്കുന്നവരുടെ സാധാരണ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം വ്യക്തമായി ആവർത്തിക്കുകയാണ് വ്യാഖ്യാനകരം കൊണ്ടുള്ള ഉദ്ദേശം. അന്യഭാഷയുടെ ഭാഷിതം ബുദ്ധിയിൽ നിന്നും ഉടലെടുക്കുന്ന അല്ലാത്ത പ്രകാരം വ്യാഖ്യാനവും ബുദ്ധിയിൽ നിന്നല്ല ആത്മാവിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കണം. 14:13. കൃപാവരങ്ങൾ നിന്നു പോകുന്നത് എപ്പോൾ എന്ന ചോദ്യം അത് പ്രധാനപ്പെട്ടതാണ്. വരങ്ങൾ നിന്നു പോകും എന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. പ്രവചന വരമോ അത് നീങ്ങിപ്പോകും. ഭാഷാവരമോ അത് നിന്നു പോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു. അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. 1 കൊരിന്ത്യർ 13:8-10. കൃപാവരങ്ങൾ നീങ്ങിപ്പോകുന്നത് എപ്പോഴാണ്? പൂർണ്ണമായത് വരുമ്പോൾ. വിശുദ്ധ തിരുവെഴുത്ത് പൂർണ്ണമായി 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ വരങ്ങൾ നിന്നുപോയി എന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് തെറ്റിദ്ധാരണ മൂലം ഉളവായ ഒരു ഉപദേശമാണ്. 1 കൊരിന്ത്യലേഖനം 12:2 കൃപാവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സഭയെ ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ് പൗലോസ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് വിവിധ ശുശ്രൂഷകളും ഉദ്ദേശങ്ങളുമുണ്ട്. ഓരോ അവയവവും അതാതിൻ്റെ പ്രവൃത്തി തുടരാഞ്ഞാൽ ശരീരം കൊണ്ടെന്ത് പ്രയോജനം? കർത്താവ് സഭയ്ക്ക് ദാനങ്ങളെ പകർന്നു കൊടുത്തതിൽ പരമപ്രധാനമായ ലക്ഷ്യം നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. Ephesians 4:12-13. അതുകൊണ്ട് തൻ്റെ ശരീരമായ സഭ ഭൂമിയിൽ ആയിരിക്കുന്ന കാലത്തോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനും ആത്മീയ വർധനവിനും ആവശ്യമായ വരങ്ങൾ തലയായ ക്രിസ്തു സ്വർഗത്തിൽ നിന്നും പകർന്നുകൊണ്ടേയിരിക്കും. കൃപാവരങ്ങൾ മേലിൽ ആവശ്യമില്ലാതെ വണ്ണം തൻ്റെ മണവാട്ടിയെ മഹത്വത്തിൽ തന്നോടൊപ്പം വസിപ്പാൻ കർത്താവ് ചേർത്തുകൊള്ളുന്ന സുദിനം വരെയും ഈ കൃപാവരങ്ങൾ നിലനിൽക്കും. 1 കൊരിന്ത്യർ 13:10 നിന്ന് മനസ്സിലാക്കാവുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായി ഭൂമിയിലായിരിക്കുന്ന സഭ അതിവിടെയായിരിക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രവർത്തനം തുടരും. ആ പ്രവർത്തനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന പ്രകൃത്യാതീത ശക്തികളായ കൃപാവരങ്ങളും അതുവരെ നിലനിൽക്കും. എന്നാൽ സഭയ്ക്ക് ആത്മീയ വർധനവും വളർച്ചയും ആവശ്യമില്ലാതെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്. അപ്പോൾ നാം കണ്ണാടിയിലൂടെ കടമൊഴിയായി കാണും. അപ്പോൾ മുഖാമുഖമായി കാണും. പൂർണ്ണമായത് വരുമ്പോൾ മുഖാമുഖമായി കാണുവാൻ കഴിയും. 1 യോഹന്നാൻ 3:2-3. ഇപ്പോൾ അംശമായി ഞാൻ അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും എന്ന പൗലോസിന്റെ പ്രസ്താവന കർത്താവിന്റെ മടങ്ങി വരവിനെ സൂചിപ്പിക്കുന്ന അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചുമല്ല. ഞാൻ അറിയും എന്ന് വ്യക്തമായി പൗലോസ് പറയുമ്പോൾ തൻ്റെ രക്തസാക്ഷി മരണത്തിന് അനേക നാളുകൾക്ക് ശേഷം കൂട്ടിച്ചേർത്ത തിരുവചന കാനോൻ അല്ല തൻ്റെ പ്രതിപാദ്യ വിഷയം. പ്രത്യുത തൻ്റെ അറിവ് പൂർണ്ണമാക്കപ്പെടുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ് എന്ന് വ്യക്തം. ആഗോളവ്യാപകമായി അംഗീകരിക്കപ്പെടുന്ന വേദപുസ്തക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഭൂരിപക്ഷവും പഠിപ്പിക്കുന്നതും പൂർണ്ണമായത് വരുമ്പോൾ എന്ന പ്രയോഗം സ്വർഗീയ അവസ്ഥയെ കുറിക്കുന്ന ഒന്നാണ്, അല്ലാതെ തിരുവഴുത്തിൻ്റെ കാനോനെ കുറിച്ചല്ല. ഉദാഹരണമായി ചിലത് ചൂണ്ടിക്കാണിക്കാം. വിക്ലിഫ് ബൈബിൾ കമന്ററിയിൽ പൂർണ്ണമായത് വരുമ്പോൾ എന്നത് തിരുവഴുത്തിൻ്റെ കാനോൻ പൂർത്തീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് ആയിരിക്കാൻ സാധ്യമല്ല. പൂർണ്ണമായത് വരുമ്പോൾ എന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് മാത്രമായുള്ള പ്രസ്താവനയാണ്. തേറിൻ്റെ ഗ്രീക്ക് ഇംഗ്ലീഷ് നിഘണ്ടു. പൂർണ്ണമായത്, സകലത്തിൻ്റെയും പൂർണ്ണമായ അവസ്ഥ ഉളവാക്കുന്നത് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ്. ഡോക്ടർ ഡബ്ല്യു ഗ്രഹാം സ്ക്രോഗി സ്നേഹജീവിതം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പൂർണ്ണമായത് ഒരിക്കലും ഈ ലോകത്തിൽ വെച്ച് പ്രാപിപ്പാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് സ്വർഗീയ അനുഭവത്തെക്കുറിച്ചുള്ള സൂചനയാണിത്. ആയാൽ ഭാഗികമായ അപൂർണമായ പ്രവചനവും ജ്ഞാനവും ക്രിസ്തീയ യുഗത്തിൽ തുടർന്നു പോകും. ക്രിസ്തുവിനെ മടങ്ങി വരുവരെ പൂർണ്ണമായത് വരികയില്ല. അവിടുത്തെ പ്രത്യക്ഷതയിൽ കാലത്തിൻ്റെ ഭാഗികമായ വസ്തുതകൾ നിത്യതയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കും. ഡോക്ടർ ടോസറിൻ്റെ വാക്കുകളോടെ ഈ ഭാഗം ഉപസംഹരിക്കാം. കഴിഞ്ഞ ഒരു തലമുറക്കാലമായി സുവിശേഷവിഹിത സഭകളിലെ ഉപദേഷ്ടാക്കന്മാരിൽ ചിലർ അപ്പോസ്തോലന്മാരുടെ മരണത്തോടും തിരുവചനത്തിൻ്റെ കാനോൻ പൂർത്തീകരിക്കപ്പെട്ടതോടും കൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ നിന്നുപോയി എന്ന് നമ്മോട് പറയുന്നു. ഈ ഉപദേശത്തെ തെളിയിക്കുവാൻ തിരുവെഴുത്തിൽ നിന്ന് ഒരു വള്ളി പോലും അവർക്ക് സഹായമായി ലഭിക്കുകയില്ല. ദൈവോചനത്തെ ഈ വിധത്തിൽ കോട്ടിമാട്ടിക്കളയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ആകയാൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ഈ ലോകത്തിൽ സഭ ശക്തിയോടെ മുന്നേറുന്നതിനായി അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപാവരങ്ങളെ തുടർന്നും നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട് ആ കൃപാവരങ്ങളെ പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് ഉത്സാഹമുള്ളവരായിരിക്കുവാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തട്ടെ.